Hebrews chapter 2 verse 10
സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളിൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു.
ഇവിടെ എഴുതിയിരിക്കുകയാണ് വേഴ്സ് ടെൻ ഇൻ ഇംഗ്ലീഷ് ഓൾസോ. ഫോർ ഇറ്റ് വാസ് ഫിറ്റിംഗ് ഫോർ ഹിം ഫോർ ഹും ആർ ഓൾ തിങ്സ് ആൻഡ് ത്രൂ ഹും ആർ ഓൾ തിങ്സ് ഇൻ ബ്രിംഗിങ് മെനി സൺസ് ടു ഗ്ലോറി to perfect the order of their salvation through sufferings. മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാൻ എന്താണെന്ന് നാം വായിക്കുക. What is the purpose of man? എന്താണ് മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാൻ? In bringing many sons to glory. അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുക എന്നുള്ളതാണ് മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാൻ. എന്താ തേജസ് എന്ന് പറഞ്ഞാൽ? അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുക. തേജസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മാനിഫെസ്റ്റേഷൻ ഓഫ് മോറൽ ബ്യൂട്ടി എന്നൊക്കെ അതിനെ തിയോളജിയൻസ് ഒക്കെ പറയുന്നത്. ദിവ്യ സൗന്ദര്യത്തിന്റെ പ്രദർശനമാണ് തേജസ്, ഗ്ലോറി. അപ്പോൾ മനുഷ്യരെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാൻ എന്താണെന്ന് നാം ഒന്ന് തിരിച്ചറിയണം. അത് അറിയാത്തിടത്തോളം കാലം നാം ആയിരിക്കുന്ന നിലവാരത്തിൽ നാം തുടരും. നമുക്ക് പ്രോഗ്രസ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. ദൈവത്തിന് നമ്മെ കുറിച്ചുള്ള ഉദ്ദേശം നിവർത്തിക്കുവാൻ കഴിയത്തില്ല. What is the purpose of God? അത് നാം തിരിച്ചറിയണമെങ്കിൽ തുടങ്ങിയിടത്തു നിന്നറിയണം. എവിടെയാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്? എങ്ങനെയാണ്? അവിടെ നിന്ന് മാത്രമേ നമുക്ക് അതിന്റെ യഥാർത്ഥ പിക്ചർ കിട്ടുള്ളൂ. നമുക്ക് ജനസിസ് ചാപ്റ്റർ 1, ഉൽപ്പത്തി പുസ്തകം അതിന്റെ 1-ാം അധ്യായം അതിന്റെ 26-ഉം 27-ഉം വാക്യങ്ങൾ വായിക്കാം. 26 and 27. ജനസിസ് ചാപ്റ്റർ 1 verses 26 and 27.
അനന്തരം ദൈവം, നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യ പ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ജാതികളിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു.
അടുത്തത്,
ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു. ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു.
Then God said, let us make man in our image according to our likeness. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാ. തന്റെ സ്വരൂപത്തിൽ തന്റെ സാദൃശ്യ പ്രകാരം മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു. ഇവിടെ നിന്നാണ് നാം ആരംഭിക്കേണ്ടേ. ഇവിടെ നിന്ന് ആരംഭിച്ചില്ലെങ്കിൽ നമുക്ക് പിടികിട്ടത്തില്ല എവിടേക്കാണ് ദൈവം നമ്മെ കൊണ്ടുപോകുന്നതെന്ന്. മനുഷ്യന്റെ സൃഷ്ടി നിങ്ങൾ സൃഷ്ടിക്കുക, ശ്രദ്ധിക്കുക. സൃഷ്ടിയിലെ ഏറ്റവും അവസാനത്തെ സൃഷ്ടി, ബാക്കി സകലതിനെയും സൃഷ്ടിച്ചതിന് ശേഷം ഏറ്റവും അവസാനമായിട്ടാണ് ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത്. ചുരുക്കം പറഞ്ഞാൽ ബാക്കി എല്ലാ സൃഷ്ടികളും ഈ ഏറ്റവും അവസാനത്തെ സൃഷ്ടിയായ മനുഷ്യന് വേണ്ടിയിട്ടായിരുന്നു ദൈവം സൃഷ്ടിച്ചത്. That shows that he is a higher being. മറ്റ് സൃഷ്ടികളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഒരു ഹയർ ബീങ് ആയിട്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. അതുകൊണ്ടാണ് ഏറ്റവും അവസാനം അവനെ സൃഷ്ടിച്ചത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം മനുഷ്യനെ കുറിച്ച് എഴുതി വെച്ചിരിക്കുകയാണ്, അവന്റെ രണ്ടാമത്തെ പ്രത്യേകത. ബാക്കി എല്ലാം സൃഷ്ടിച്ചപ്പോഴും സാധാരണ ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് സൃഷ്ടിച്ചപ്പോൾ മനുഷ്യനെ തന്റെ സ്വരൂപത്തിൽ തന്റെ സാദൃശ്യപ്രകാരം സൃഷ്ടിച്ചു. കുറച്ചുകൂടെ പറഞ്ഞാൽ മാൻ ഈസ് എ റിഫ്ലക്ഷൻ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ഒരു റിഫ്ലക്ഷൻ ആയിരുന്നു മനുഷ്യൻ. കാരണം തന്റെ സ്വരൂപം, തന്റെ സാദൃശ്യം. കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ ഈ തന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൃഷ്ടിയായ മനുഷ്യനിലൂടെ തന്റെ മഹത്വം വെളിപ്പെടുത്താനായിട്ട് ദൈവം ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് തന്റെ സ്വരൂപത്തിൽ തന്റെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. അതുകൊണ്ട് ആ വാക്യത്തിന്റെ അർത്ഥം. മൂന്നാമത്തെ കാര്യം അവൾ എഴുതിയിരിക്കുകയാണ്, ആകാശത്തിലുള്ള പറവജാതിന്മേലും സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും മൃഗങ്ങളിന്മേലും സർവഭൂമിയിലും ഭൂമിയിന്മേൽ ഇഴയുന്ന എല്ലാ ഇഴജാതിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ബാക്കി എല്ലാ സൃഷ്ടിയുടെ മേൽ അധികാരം കൊടുത്തു. ഹീസ് എ ഹയർ ബീങ്. നാം തിരിച്ചറിയണം അത്. അപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞു, ഏറ്റവും അവസാനം സൃഷ്ടിച്ചത് മനുഷ്യനെയാണ്. കാരണം ബാക്കി എല്ലാ സൃഷ്ടികളും മനുഷ്യന് വേണ്ടിയിട്ട് ദൈവം സൃഷ്ടിച്ചു. രണ്ടാമതായിട്ട് ദൈവത്തിന്റെ സ്വരൂപത്തിൽ ദൈവത്തിന്റെ സാദൃശ്യപ്രകാരം മനുഷ്യനെ സൃഷ്ടിച്ചു. മൂന്നാമതായിട്ട് സൃഷ്ടിക്കുക മാത്രമല്ല, ബാക്കി എല്ലാറ്റിന്മേലും ദൈവം അധികാരം കൊടുത്തു. ഹി ഈസ് എ സ്പെഷ്യൽ ബീങ്. ദൈവത്തിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ക്രിയേഷനാണ് മാൻ. ഇനി എബ്രായലേഖനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഹീബ്രൂസ് ചാപ്റ്റർ 2 ആറാം വാക്യം മുതല്, ഹീബ്രൂസ് ചാപ്റ്റർ 2 വേഴ്സ് 6.
മനുഷ്യനെ നിയോർക്കേണ്ടതിന് അവൻ എന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം. നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി, തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി, സകലവും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്ന് ഒരുവൻ ഒരിടത്ത് സാക്ഷ്യം പറയുന്നു. സകലവും അവന് കീഴാക്കിയതിൽ ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ സകലവും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല.
ഒമ്പതാമത്തെ വാക്യം പിന്നെ യേശുവിനെ കുറിച്ച് പറഞ്ഞതാണ്, എങ്കിലും ദൈവകൃപയാൽ എന്ന് പറഞ്ഞ് യേശുവിനെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടെ പറയുന്നത് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ എങ്ങനെയാണ് അവനെ സൃഷ്ടിച്ചത്, അവനെ തേജസ്സും ബഹുമാനവും അണിയിച്ചു. ക്രൗൺ ഹിം വിത്ത് ഗ്ലോറി ആൻഡ് ഓണർ. തേജസ്സുള്ളവനായിട്ട് ബഹുമാനമുള്ളവനായിട്ട് തന്റെ സ്വരൂപത്തിൽ തന്റെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു. കുറച്ചും കൂടെ പറയുകയാണെങ്കിൽ ദൈവത്തിന്റെ റിഫ്ലക്ഷനായിട്ട്, ദൈവത്തിന്റെ മഹത്വം അവനിലൂടെ വെളിപ്പെടുവാനായിട്ട്, ദൈവത്തിന്റെ തേജസ് അവനിലൂടെ പ്രകാശിപ്പിക്കുവാൻ. അത് ഈ റിഫ്ലക്ഷന്റെ പ്രത്യേകത. ഈ ചന്ദ്രന് പ്രകാശമില്ല, ചന്ദ്രൻ എന്ത് പ്രകാശമാവുള്ളെ, സൂര്യന്റെ പ്രകാശമാവുള്ളെ, റിഫ്ലക്റ്റഡ് ഗ്ലോറി, ദൈവത്തിന്റെ റിഫ്ലക്ഷൻ. അതിന്റെ അർത്ഥം ദൈവത്തെ പോലെ അങ്ങ് ആ നിലയിൽ വാഴുന്ന ഒരർത്ഥമാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അത് ഞാൻ പറഞ്ഞത് മോറൽ ബ്യൂട്ടി, മോറൽ ബ്യൂട്ടി. ഇതാ മനുഷ്യന്റെ കണ്ടീഷൻ ഇതായിരുന്നു. ഇനി അത് മാത്രമല്ല, നമ്മൾ വായിക്കുന്നുണ്ട്, വൈകുന്നേരമായപ്പോൾ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ശബ്ദം കേട്ട് ആദാം ഓടി ഒളിച്ചു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ദൈവത്തിന്റെ കൂടെ നടക്കുവാൻ, ദൈവത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ, ദൈവത്തോട് സംസാരിക്കുവാൻ, ദൈവത്തെ കേൾക്കുവാൻ. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ആരോട് സംസാരിക്കാൻ കഴിയുമെന്നറിയോ? നിങ്ങൾ എത്ര പേരുണ്ട് ഇവിടെ, ഇവിടുത്തെ പ്രൈം മിനിസ്റ്ററോട് സംസാരിച്ച ആരിലൂടെ ഇരിപ്പുണ്ടോ? അല്ല ഉണ്ടോ? ആരില്ല. കാരണം നമ്മുടെ ലെവൽ അത്രയേ ഉള്ളൂ ആ നിലയിൽ. ചീഫ് മിനിസ്റ്ററോട് പോലും സംസാരിച്ച ആരെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരവരുടെ ലെവലിലാണ് സംസാരിക്കുന്നത് അല്ലേ? നമ്മൾ ആരുടെ ലെവലിലാണ് സംസാരിക്കുന്നത്? നമ്മൾ നമ്മുടെ ലെവലിലാണ് സംസാരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ലോകത്തിൽ, ലോകത്തിൽ നിന്നല്ല, ഏറ്റവും വലിയ അധികാരിയായ ഇവിടെ എഴുതിയിരിക്കുകയാണ്, ഫ്രം ഹും ആർ ഓൾ തിങ്സ്, ത്രൂ ഹും ആർ ഓൾ തിങ്സ്, എല്ലാറ്റിന്റെയും സൃഷ്ടിതാവായ, എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന, ഭരിക്കുന്ന, നയിക്കുന്ന, സർവത്തിന്റെയും ഉടയവനായ ദൈവം, ദ ഹയർ അതോറിറ്റി. നമുക്ക് പറഞ്ഞു പറഞ്ഞ് ഇപ്പൊ അത്രയും ബഹുമാനിച്ചിട്ട് കുറഞ്ഞു പോയി ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ ആരാ ദൈവം? സർവജ്ഞാനി, സർവവ്യാപി, സർവശക്തൻ, ഭൂമിയിലെ പൊടിയെ നാഴിയിൽ കൊള്ളിക്കുന്നവൻ, നക്ഷത്രങ്ങളെ പേര് ചൊല്ലി വിളിക്കുന്നവൻ, ആയിരം ആയിരം പതിനായിരം പതിനായിരം ദൂതന്മാർ അവന്റെ മുൻപാകെ ശുശ്രൂഷ ചെയ്യുന്നു, അവന്റെ രഥങ്ങൾ അതെ കത്തുന്ന തീയാണ്, അഗ്നിജ്വാലകളുടെ നടുവിൽ ആസനസ്ഥനായിരിക്കുന്ന ദൈവം, ആ ദൈവത്തിന്റെ കൂടെ നടക്കുവാൻ, ആ ദൈവത്തെ കേൾക്കുവാൻ, ആ ദൈവത്തോട് സംസാരിക്കുവാൻ. അവന്റെ ശബ്ദം കാദേശ് മരുവിനെ നടക്കുന്ന ശബ്ദമോ? അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയാണ്. അവന്റെ മുൻപിൽ അവനോട് ചേർന്ന് നടക്കുവാൻ, അവനെ കേൾക്കുവാൻ, അവന്റെ കരസ്പർശം അനുഭവിക്കുവാൻ ഭാഗ്യം ലഭിച്ച ഒരു ബീങ് ആണ് മനുഷ്യൻ. സ്പെഷ്യൽ ബീങ്, എ ഹയർ ക്രിയേഷൻ. ദൂതന്മാർക്ക് ഈ തേജസ്സും ബഹുമാനവും കിട്ടിയതായിട്ട് നമ്മൾ വായിക്കുന്നില്ല. സ്വരൂപവും സാദൃശ്യവും കിട്ടിയതായിട്ട് വായിക്കുന്നില്ല. അത്രമാത്രം ദൈവത്തിന്റെ സ്വരൂപത്തിൽ, ദൈവത്തിന്റെ സാദൃശ്യത്തിൽ തേജസ്സും ബഹുമാനവും അണിഞ്ഞവനായിട്ട്, സകലത്തിന്റെയും മേൽ അധികാരമുള്ളവനായിട്ട്, സകലത്തിന്മേൽ വാഴുന്നവനായിട്ട് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു. അവിടെ നിന്ന് സംഭവിച്ച വീഴ്ച, ഫോൾ. നമ്മൾ പറഞ്ഞറിയോ, ആദാം പഴം കഴിച്ചു, ആദാമിനെ പുറത്തായി. നമ്മളതിനെ വളരെ കാര്യമായിട്ട് എടുക്കുന്നൊന്നുമില്ല അല്ലെ. ആദാം കഴിച്ചു, എന്തിനാ പഴം കഴിച്ച്? എല്ലാ കാര്യമുണ്ടായിരുന്നു, തോട്ടത്തിന് വെളിയിൽ പോയി. സ്വരങ്ങൾ അങ്ങനെയല്ല നമ്മളതിനെ കാണണ്ടേ, നമ്മൾ അങ്ങനെയല്ല അതിനെ കാണണ്ടേ. ഇത്രയും വലിയ പൊസിഷനിൽ നിന്ന്, ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ നിന്ന്, എല്ലാറ്റിന്റെയും ഉടയവനായ ദൂതന്മാർ പോലും, ദൂതന്മാർക്ക് അവനോട് കൂട്ടായ്മയുണ്ടോ? നോ, അവരവനെ ആരാധിക്കുന്നുണ്ട്, അവന്റെ കൽപ്പനകൾ അനുസരിക്കുന്നുണ്ട്, അവനോടുള്ള കൂട്ടായ്മയെ കുറിച്ച് നമ്മൾ വായിക്കുന്നില്ല. എത്രയും വലിയ പൊസിഷനാ അത്, ദൈവത്തിന്റെ കൂട്ടായ്മ. ഇന്നത്തെ നില നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയുന്നത് ഇപ്രകാരമാണ്: ഏറ്റവും വലിയ അതോറിറ്റിയായ പ്രൈം മിനിസ്റ്ററോ പ്രസിഡന്റോ അവരുടെ പാലസിൽ അവരോടൊപ്പം സംസാരിക്കാനായിട്ട്. ഈ ഭൂമിയിൽ ഒരാൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യങ്ങളിലൊന്ന് അമേരിക്കൻ പ്രസിഡന്റുമായിട്ട് ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ പൊസിഷൻ അതാ. അങ്ങനെയാണെങ്കിൽ ഈ സർവശക്തനായ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിൽ ജീവിച്ച മനുഷ്യൻ വീണുപോയി എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ ചെറുതായിട്ട് കാണരുത്. കാരണം എന്താണെന്നറിയോ, അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്, കാരണം നമ്മൾ ജനിച്ചതേ ഈ വീഴ്ചയിലാണ്. നമ്മളുടെ തുടക്കം തന്നെ ഈ വീഴ്ചയിലാണ് നമ്മൾ തുടങ്ങിയത്. അതുകൊണ്ട് ഇതിന്റെ അപ്പുറത്തെ ഒരു ഗ്ലോറിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. എ ഡബ്ല്യു ടോസർ എന്ന് പറഞ്ഞ ദൈവദാസൻ ഒരിക്കൽ പറഞ്ഞു, പാപം എന്താണെന്ന് ഒരു പരിധിവരെ മനുഷ്യൻ അറിയത്തില്ല. അതിന്റെ കാരണം, അവൻ പാപത്തിൽ ജനിച്ചവനാണ്, പാപത്തിൽ ജീവിച്ചവനാണ്, പാപത്തിൽ വളർന്നവനായതുകൊണ്ട് എന്താണ് പാപമെന്ന്, അതിന്റെ സീരിയസ്നെസ് എന്താണെന്ന് ഒരു പരിധിവരെ മനുഷ്യൻ അറിയത്തില്ല. വീഴ്ച ഒരു വലിയ സംഭവമായിരുന്നു. അവന്റെ പൊസിഷൻ നഷ്ടപ്പെട്ടു, ദൈവത്തോടുള്ള കൂട്ടായ്മ പോയി. അതിനെക്കുറിച്ച് തിരുവചന റോമാലേഖനം അതിന്റെ 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. റോമൻസ് ചാപ്റ്റർ 3, ആ ഒരൊറ്റ വാക്യത്തിൽ വീഴ്ചയുടെ ആ സീരിയസ്നെസ് നമുക്ക് പിടികിട്ടും. 3-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്,
നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു, നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല, അവരുടെ തൊണ്ട തുറന്ന് ശവക്കുഴി, നാവുകൊണ്ട് അവർ ചതിക്കുന്നു, സർപ്പവിഷം അവരുടെ അധരങ്ങൾക്ക് കീഴെയുണ്ട്, അവരുടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു, അവരുടെ കാൽ രക്തം ചൊരിവാൻ ബന്ധപ്പെടുന്നു, നാശവും അരിഷ്ടതയും അവരുടെ വഴികളിലുണ്ട്.
മനുഷ്യന്റെ വീഴ്ച, പാപത്തെ കുറിച്ച് അവിടെ വളരെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് 23-ാം വാക്യത്തിൽ അതിനെ കൃത്യം വാക്യം എഴുതി വെച്ചിരിക്കുകയാണ്. വേഴ്സ് 23,
ഒരു വ്യത്യാസവുമില്ല,
എല്ലാവരും പാപം ചെയ്തു,
ദൈവത്തേജസ് ഇല്ലാത്തവരായി തീർന്നു.
ശ്രദ്ധിച്ചേ, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. നല്ല ചോദിക്ക്. He was the reflection of God. ദൈവത്തിന്റെ റിഫ്ലക്ഷൻ, തേജസ്സും ബഹുമാനവും. He crowned him with glory and honor. തേജസ്സുള്ളവനായിട്ട്, ബഹുമാനമുള്ളവനായിട്ട് ഇരുന്ന മനുഷ്യൻ അവന്റെ വീഴ്ചയിൽ നഷ്ടപ്പെട്ടു പോയതാണ്. ദൈവ തേജസ് നഷ്ടപ്പെട്ടു, ബഹുമാനം നഷ്ടപ്പെട്ടു, കൂട്ടായ്മ നഷ്ടപ്പെട്ടു. പിന്നെ അവിടേക്ക് അവൻ പോകുന്നത്, അവൻ ഏറ്റവും വലിയ പിറ്റിലേക്ക് അവൻ പോകുന്നത്, ഏറ്റവും വലിയ വീഴ്ചയിലേക്കാണ്. അതിന് സംഗീതകാരൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും ഒരൊറ്റ നിമിഷം കൊണ്ട് അവൻ വീണ വീഴ്ചയതാ. ഈ മനുഷ്യനെ അവനെ ആ തേജസ്സിലേക്ക് കൊണ്ടുവരുന്ന പ്ലാനാണ് ദൈവത്തിന്റെ പ്ലാൻ. ശ്രദ്ധിക്കണേ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരിക്കൽ ദൈവത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന മനുഷ്യന് ഉണ്ടായിരുന്ന തേജസ് ബഹുമാനം നഷ്ടപ്പെട്ട ആ തേജസ്സിലേക്ക് അവനെ മടക്കി കൊണ്ടുവരാനുള്ള ദൈവത്തിന്റെ പ്ലാനാ. അതാ യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്. ജസ്റ്റ് പാപക്ഷമിച്ച് പോകാൻ വേണ്ടിയല്ല കേട്ടോ. ഒത്തിരി പേര് എങ്ങനെ ചിന്തിക്കുന്നത്, യേശു എന്താണ്, യേശു എന്തിനാ വന്നത്? പാപം ക്ഷമിക്കാൻ. ജസ്റ്റ് പാപം ക്ഷമിച്ച് അതിൽ തൃപ്തിപ്പെടുവാൻ വേണ്ടിയിട്ടല്ല ദൈവത്തിന്റെ മനുഷ്യരെ കുറിച്ചുള്ള പ്ലാൻ. അതിന്റെ അപ്പുറത്ത് അവൻ എവിടെ തേജസ് നഷ്ടപ്പെട്ടോ, എവിടെ അവന് ബഹുമാനം നഷ്ടപ്പെട്ടോ, എവിടെ ദൈവത്തിന്റെ റിഫ്ലക്ഷൻ അവനിൽ നിന്ന് പോയോ, അവിടേക്ക് അവനെ മടക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് ദൈവത്തിന്റെ മാസ്റ്റർ പ്ലാൻ. അതിനു വേണ്ടിയിട്ടാണ് യേശു ഈ താണഭൂമിയിലേക്ക് വന്നേ. That is the plan of God. Bringing many sons to glory. Anegam puttranmare tejasilekku nadathuvan. Tejasilekku nadathuvan. Adinu vendi devathinu kodukkandi vanna vela endha ennariyamo? Sondam puttrane kalvariyil avadam thagarthu. Thande ekajathane kalvariyil thagarthu. Sangeerthanathil oru vakyam prakaram undu. ദൈവമേ, നീ നിന്റെ മുഖം മറയ്ക്കുമ്പോൾ സർവ സൃഷ്ടിയും ഭ്രമിച്ചു പോകുന്നു. ദൈവത്തിന്റെ മുഖം മറയ്ക്കുമ്പോൾ, എന്നാൽ നിനക്ക് അവരുടെ മേൽ പ്രസാദം തോന്നുമ്പോൾ സകലതിനും തൃപ്തി വരുന്നു. സങ്കീർത്തനക്കാരൻ പറയുക, ദൈവത്തിന്റെ മുഖം മറയ്ക്കപ്പെടുമ്പോൾ സകല സൃഷ്ടിയും ഭ്രമിക്കുന്നു, എന്നാൽ ദൈവം തിരുമുഖം പ്രകാശിപ്പിക്കുമ്പോൾ സകലതിനും തൃപ്തി വരുന്നു. എന്നാൽ കാൽവരി കുരിശിൽ നമ്മുടെ കർത്താവ് കിടന്നപ്പോൾ ദൈവം മുഖം മറച്ചു, ദൈവം മുഖം മറച്ചു. കർത്താവ് യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന വിറയല ആ നിലവിളി, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? എന്തുകൊണ്ടാണെന്നറിയാമോ ഈ ലോകം ഇപ്പോഴും ഇങ്ങനെ ഇങ്ങനെ പോകുന്നത്? ഒറ്റ കാര്യമുള്ളത്, ദൈവത്തിന്റെ മുഖപ്രകാശമുള്ളത് കൊണ്ടാ. ഇന്നും ഈ ലോകം നിലനിൽക്കുന്നെങ്കിൽ അതിന് ഒറ്റ കാരണമേ ഉള്ളൂ, ദൈവത്തിന്റെ മുഖപ്രകാശം ഇപ്പോഴും ഈ ഭൂമിയുടെ മേലുണ്ട്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാ ഈ സുനാമിയൊക്കെ അവിടെ എവിടെ ശകലമൊക്കെ അടിച്ചു പോകുന്നേ? എന്റെ കാരണം, ദൈവത്തിന്റെ മുഖപ്രകാശം ഇപ്പോഴും ഇതിന്റെ മേലുള്ളത് കൊണ്ടാണ് എന്താണ് ഇത് മുന്നോട്ട് പോകുന്നേ. ഇനി തിരിച്ചു ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ, എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, എന്തുകൊണ്ടാണ് ഞാനും നിങ്ങളും ഇന്ന് ഇവിടെ ഈ വചനം കേൾക്കാൻ ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഇവിടെ ഇരിക്കുന്നതിന്റെ കാരണം എന്തെന്ന് അറിയാമോ? ദൈവം തിരുമുഖം നമ്മുടെ മേൽ പ്രകാശിപ്പിക്കുന്ന കൊണ്ടാ. ഇസ്രായേൽ ദൈവം കൊടുത്ത അനുഗ്രഹം അതായിരുന്നു, യഹോവ നിന്റെ മേൽ തിരുമുഖം പ്രകാശിപ്പിക്കുമാറാകട്ടെ. ഒരു നിമിഷം ദൈവം മുഖം മറച്ചാൽ മതി, ഭ്രമിച്ചു പോകും, നിൽക്കുവാനൊരു മനുഷ്യന് പോലും കഴിയത്തില്ല. ഇപ്പോഴും തിരുമുഖം അവിടുന്ന് പ്രകാശിപ്പിക്കുന്നു, തിരുമുഖം പ്രകാശിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ നഷ്ടപ്പെട്ടു പോയ ഈ മനുഷ്യന്റെ തേജസ്സും ബഹുമാനും നഷ്ടപ്പെട്ടു പോയി, അവനതിലേക്ക് വീണ്ടെടുക്കാനായിട്ട് യേശു എങ്ങനെ വന്നറിയാവോ? അവൻ തേജസ്സും ബഹുമാനമുള്ളവനായിട്ട് വന്ന്. എബ്രായലേഖനം അതിന്റെ രണ്ടാം അധ്യായം, ഹീബ്രൂസ് ചാപ്റ്റർ 2 വേഴ്സ് 9 ഒൻപതാം വാക്യം.
എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു.
മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായിട്ട് നാം അവനെ കാണുന്നു. എല്ലാ മനുഷ്യന്റെയും പ്രതിനിധിയായിട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവ് മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായിട്ട്, അവന്റെ ജനനം മുതൽ നമുക്ക് അവന്റെ തേജസ് കാണാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് യോഹന്നൻ പറഞ്ഞത്, ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. മഹത്വവും ബഹുമാനവും അണിഞ്ഞ് ആദാമിന് ശേഷം ഈ ഭൂമിയിൽ ഒരേ ഒരാളെ വന്നുള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവാ. മനുഷ്യത്വത്തിന്റെ പൂർണ്ണത കാണുന്നത് യേശു ക്രിസ്തുവിലാ. വൺസ് അഗെയിൻ ഐ ജസ്റ്റ് വാണ്ട് റിപ്പീറ്റ് ഇറ്റ്, മനുഷ്യത്വത്തിന്റെ പൂർണ്ണത കാണുന്നത് യേശുവിലാ. പൂർണ്ണ മനുഷ്യനെ കാണണമെങ്കിൽ യേശുവിനെ നോക്കിയാ മതി. മനുഷ്യത്വത്തിന്റെ പൂർണത യേശുവില്ല. ദൈവം അവനെ ഒരു എക്സാമ്പിളായിട്ട് വെച്ചിരിക്കുക, യേശുവിനെ. ഈ ഞാനൊരു ഗാർമെന്റ് കമ്പനിയിൽ ചില വർഷങ്ങൾ വർക്ക് ചെയ്തായിരുന്നു, രണ്ട് മൂന്ന് വർഷത്തോളം വർക്ക് ചെയ്തു. അവിടുന്ന് അവിടെ പലപ്പോഴും എക്സ്പോർട്ട് ഓർഡർ വരാറുണ്ട്. എക്സ്പോർട്ടിന്റെ ഓർഡർ വരുമ്പോൾ അവർ ചെയ്യുന്നൊരു കാര്യം, ആദ്യം ഒരു ഷർട്ട് ഇങ്ങോട്ട് അയച്ചു കൊടുക്കും. ഒരു ഷർട്ട് ഇങ്ങോട്ട് അയച്ചിട്ട് പറയും, ഇതുപോലെ ഞങ്ങൾക്ക് ഒരു 2000 ഷർട്ട് വേണം, അല്ലെങ്കിൽ 10,000 ഷർട്ട് വേണം. അതിന്റെ സ്പെസിഫിക്കേഷനും അവരയച്ചു കൊടുക്കും. അപ്പോൾ ഇവിടെ ഒരു സാമ്പിളിംഗ് യൂണിറ്റ് ഉണ്ട്. അപ്പൊ അവരാദ്യം ചെയ്യുന്ന കാര്യം, ഈ ഷർട്ട് പോലെ തന്നെ ഇതിന്റെ അളവെല്ലാം വെച്ചിട്ട് ഇതുപോലെ തന്നെ ഇതേ തുണി എടുത്തിട്ട് ഇതുപോലെ തന്നെ ഒരു ഷർട്ട് അവരുണ്ടാക്കിയിട്ട് അവരങ്ങോട്ടേക്ക് അയക്കും. അപ്പോൾ അവരതിനെ അപ്രൂവ് ചെയ്യും. അതെല്ലാം നോക്കിയിട്ട് അവരുടെ സ്പെസിഫിക്കേഷൻ വെച്ച് കറക്റ്റ് ആണോ നോക്കിയിട്ട് അവരതിനെ അപ്രൂവ് ചെയ്യും. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഷർട്ടിന്റെ ഇതാരംഭിക്കുന്നത്, തുന്നാനായിട്ട് ആരംഭിക്കുന്നത്. ഈ ഈ ഒരു സാമ്പിൾ, രണ്ട് സാമ്പിൾ ഉണ്ടാക്കി ഒരെണ്ണം അവർക്ക് അയച്ചു കൊടുക്കും, ഒരെണ്ണം ഇവിടെ അവർ സൈൻ ചെയ്ത ആ സാമ്പിൾ ഒരെണ്ണം ഇവിടെ വെക്കും. ഇവിടെ വെച്ചിട്ട് ഇത് നോക്കിയിട്ടാണ് പിന്നെ ബാക്കി എല്ലാ ഷർട്ടും അവരുടെ കമ്പനിയിൽ ഉണ്ടാക്കുന്നത്. ഈ ഷർട്ടുകളെല്ലാം ഇടയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും അതിന്റെ ഇടയ്ക്ക് ചെക്കിങ്ങിന്റെ ആൾക്കാരുണ്ട്, അവർ വന്ന് ചെക്ക് ചെയ്യും, നോക്കും, എല്ലാം ഒറ്റ നോക്കുന്ന ഇതാണ്. കറക്റ്റ് ആണോ ഈ സംഭവങ്ങൾ, കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണോ, ഇതാ അവർ നോക്കുന്നത്. ഏറ്റവും അവസാനം വന്നിട്ട് ഒരു ഫൈനൽ ഒരു ചെക്കിംഗ് ഉണ്ട്. ആ ചെക്കിങ്ങിന്റെ സമയത്ത് ഇതതുമായിട്ട് ചേരാത്ത കുറെ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ റിജക്ട് ചെയ്യും. അങ്ങനെ കിട്ടുന്ന പല ഷർട്ടുകളാണ് നമുക്ക് MG റോഡിന്റെ സൈഡില് 50 രൂപയ്ക്ക് കിട്ടുന്ന ഷർട്ടുകൾ. എക്സ്പോർട്ട് റിജക്ട് എന്നാണ് അതിന്റെ പേര്. നമ്മളൊക്കെ എടുത്ത് വളരെ ഇതായിട്ട് എക്സ്പോർട്ട് റിജക്ട്, നല്ല തുണിയാണ്, പക്ഷെ സംഭവം മേക്കോ എവിടേക്കോ എന്തൊക്കെ കുഴപ്പമുണ്ട്. ചില സ്റ്റിക്കർ കാണാം, ശ്രദ്ധിച്ചാൽ മതി. അതല്ലെങ്കിൽ ചില ആരോ മാർക്കുള്ള സ്റ്റിക്കർ കാണാം, ഓർത്താ മതി അവിടെ എന്തോ കുഴപ്പമുണ്ട്. നമ്മളൊന്നും അറിയുന്നില്ല. കാരണം അറിയോ, ഒറിജിനൽ കണ്ടിട്ടില്ലാത്തത് കൊണ്ട് ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകത്തില്ല അവിടെ ഒരു കുഴപ്പമുണ്ട്, ഇവിടെ ഒരു കുഴപ്പമുണ്ട്. ഒരു കൈ വലുത്, ഒരു കൈ ചെറുത്, നമുക്കൊന്നും പിടികിട്ടുന്നില്ല. നമ്മളോട് എന്നാ നല്ല ഷർട്ട്, എന്തോ ഒരു വിലക്കുറവ്. പക്ഷെ ഒറിജിനൽ കണ്ടവൻ അറിയാം ഇതിനെന്തോ ഒരു എങ്കോണിപ്പുണ്ട്, എന്തോ ഒരു കുഴപ്പമുണ്ട്. ഞാൻ പറഞ്ഞ രണ്ട് കാര്യത്തിലേക്ക് ഞാൻ പറഞ്ഞു വരുന്നു. ഒന്ന്, മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവനുണ്ടായിരുന്ന തേജസ്, അവനുണ്ടായിരുന്ന ബഹുമാനം, അവനുണ്ടായിരുന്ന പൊസിഷൻ, അതെന്താണെന്ന് നാം അറിയണം. രണ്ടാമത്, യേശു ഒരു പൂർണ്ണ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ തേജസ് ഉള്ളവനായിട്ട് അവൻ ആ പൂർണ്ണ മനുഷ്യൻ, ഹീസ് ആൻ എക്സാമ്പിൾ. അവൻ നമുക്കൊരു മാതൃകയും കൂടിയാ. നമ്മളുകൊണ്ടാ പാട്ടുകാരൻ പാടിയത്, അനുദിനവും അനുഗമിപ്പാൻ അവൻ നല്ല മാതൃകയാകുന്നു എനിക്ക്. അവനെ അനുഗമിക്കുക എന്ന് പറയുമ്പോൾ അവന്റെ മാതൃക കാണുമ്പോൾ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ അവന്റെ മാതൃകയുമായിട്ട് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ. അവനെ, അതുകൊണ്ടാണ് പറഞ്ഞത്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കണം. അപ്പോസ്തോലനും മഹാപുരോഹിതനുമായ യേശുവിനെ നോക്കണം. നിരന്തരം യേശുവിനെ നോക്കണമെന്ന് പറയാനായിട്ടുള്ള കാരണം, അവനെ നോക്കുമ്പോഴേ നമുക്കറിയാൻ പറ്റുള്ളൂ എവിടെയാണ് എങ്കോണിപ്പുള്ളത്, എവിടെയാണ് കുറവുള്ളത്, എവിടെയാണ് കുഴപ്പമുള്ളതെന്ന് തിരിച്ചറിയാൻ ഒരൊറ്റ മാർഗം യേശുവിനെ നോക്കുക. യേശുവിനെ നോക്കുമ്പോൾ പറ്റുന്നത് നമ്മുടെ എങ്കോണിപ്പറിയാം. പക്ഷേ അത് ശരിയാക്കിയെടുക്കുന്ന ആരെന്നറിയാമോ? അത് പരിശുദ്ധാത്മാവാ. ഇതാണ് പുതിയ നിയമത്തിന്റെ തേജസ്. തേജസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന പിക്ചർ, നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന പിക്ചർ എന്താ തേജസ് എന്ന് പറഞ്ഞാൽ? എനിക്കറിയാം, നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന പിക്ചർ പ്രകാശമൊക്കം കൊണ്ട് ഇങ്ങനെ മൂടി. ഇപ്പൊ ചിലർ പറയാറുണ്ട്, അന്നൊരു എനിക്ക് ഒരു പാസ്റ്ററെ കണ്ടപ്പോഴത്തിന് പറഞ്ഞു, എന്റെ ബ്രദറെ, ആ പാസ്റ്ററിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ എന്തോ ഒരു തേജസ്. വേറൊന്നുമല്ല, പുള്ളി ചില സ്മാർട്ട് കുട്ടപ്പനായിരുന്നു, അതുകൊണ്ടാണ് തേജസ് ഉണ്ടെന്ന് തോന്നിയത്. സഹോദരങ്ങളെ, ആ തേജസിനെ കുറിച്ചല്ല പുതിയ നിയമം സംസാരിക്കുന്നത്, ഞാൻ അതിലേക്കാണ് വരുന്നത്. 2 കൊരിന്ത്യർ 3 അധ്യായം, 2 കൊരിന്ത്യൻസ് ചാപ്റ്റർ 3. അതിന്റെ 7-ാം വാക്യം,
എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണശുശ്രൂഷ നീക്കം വരുന്നതായ മോശയുടെ മുഖതേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവന്റെ മുഖത്ത് നോക്കിക്കൂടാതെ വണ്ണം തേജസ് ഉള്ളതായെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ അധികം തേജസ് ഉള്ളതാകില്ലയോ? ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജസ് ആകുന്നുവെങ്കിൽ നീതിയുടെ ശുശ്രൂഷ തേജസ് ഏറിയതായിരിക്കും. അതേ തേജസ്സോടുകൂടിയത് ഈ കാര്യത്തിൽ ഈ അതിമഹത്തായ തേജസ് നിമിത്തം ഒട്ടും തേജസ്സില്ലാത്തതായി നീക്കം വരുന്നതും
തേജസ്സുള്ളതായിരുന്നെങ്കിൽ
നീക്കം വരുന്നത് തേജസ്സുള്ളതായിരുന്നെങ്കിൽ നിലനിൽക്കുന്നത് എത്രയധികം തേജസ്സുള്ളതായിരിക്കും.
പഴയ ഉടമ്പടിയും പുതിയ ഉടമ്പടിയും തമ്മിൽ പൗലോസ് കമ്പയർ ചെയ്യുക. എന്താണ് പഴയ നിയമം, പഴയ ഉടമ്പടി? എന്താണ് പുതിയ നിയമം അല്ലെങ്കിൽ പുതിയ ഉടമ്പടി? ഇത് തമ്മിൽ ഒരു കമ്പാരിസൺ വരുത്തിയിരിക്കുക. പഴയ ഉടമ്പടിയെക്കുറിച്ചും പഴയ നിയമത്തെക്കുറിച്ചും പറയുകയാണ്, എന്താണ് അതിന് തേജസ് ഉണ്ടെന്നാ പറഞ്ഞത്? എന്തായിരുന്ന തേജസ്? 40 രാവും 40 പകലും ദൈവത്തിന്റെ സന്നിധിയിൽ മോശ വീണ് കിടന്നു. വെള്ളം കുടിച്ചില്ല, ആഹാരം കഴിച്ചില്ല, ഒരൊറ്റ കാര്യം മാത്രം, ദൈവത്തിന്റെ സന്നിധിയിൽ വീണ് കിടക്കാണ്. സീനായി പർവ്വത്തിലേക്ക് ദൈവത്തിന്റെ തേജസ് ഇറങ്ങിയപ്പോൾ ഇസ്രായേൽ മക്കൾ പറഞ്ഞു, ഇനി ദൈവം ഞങ്ങളോട് സംസാരിക്കേണ്ട, മോശ സംസാരിച്ചാൽ മതി, ഞങ്ങൾക്ക് ആ ശബ്ദം കേൾക്കണ്ട. മോശ മാത്രം എന്ത് ചെയ്തു? ആ പർവ്വതത്തിന്റെ മുകളിലേക്ക് പോയി 40 രാവും 40 പകലും ദൈവത്തിന്റെ തേജസ്സിന്റെ മുൻപാകെ ഇറങ്ങി വന്നപ്പോൾ റിഫ്ലക്ഷൻ. എന്താ റിഫ്ലക്ഷൻ? മോശയുടെ മുഖം തേജസ് കൊണ്ട് പ്രകാശിച്ചു. ഈ സംഭവം എടുത്തിട്ട് പൗലോസ് പറയുകയാണ്, എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണ ശുശ്രൂഷ അത് തേജസ് ഉള്ളതായിരുന്നു. മോശ ദൈവത്തിന്റെ സന്നിധിയിലായിരുന്നപ്പോൾ ആ ഒരു തേജസ് മോശയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ആ പഴയ നിയമത്തിലെ ആ ശുശ്രൂഷ തേജസ് ഉള്ള ശുശ്രൂഷയാണ്. പക്ഷേ ആത്മാവിന്റെ ശുശ്രൂഷ, വേഴ്സ് 8, ആത്മാവിന്റെ ശുശ്രൂഷ അധികം തേജസ് ഉള്ളതാണ്. അത് നീങ്ങിപ്പോകുന്ന ഒരു തേജസ് ആയിരുന്നെങ്കില് ആത്മാവിന്റെ ശുശ്രൂഷ എന്താണ്? നിലനിൽക്കുന്ന തേജസ് ഉള്ളതാണ്. എന്താ അവിടെ പറയുന്ന കാര്യം? പഴയ നിയമത്തില് മോശയുടെ മുഖത്തിലെ ഉണ്ടായിരുന്ന തേജസ്സിനെ കുറിച്ച് പറഞ്ഞിട്ട് പുതിയ നിയമത്തിലെ തേജസ്സിനെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് സംസാരിക്കുക. പഴയ നിയമത്തിലെ തേജസ്സിന്റെ പ്രത്യേകതകൾ പറയുകയാണ്. ഒന്ന്, അത് താൽക്കാലികമായിരുന്നു. എന്താ താൽക്കാലികമായിരുന്നത്? ഇവിടെ താഴേക്ക് വായിക്കാം, അതിന്റെ 13 വാക്യം.
നീങ്ങിപ്പോകുന്നതിന്റെ അന്തം ഇസ്രായേൽ മക്കൾ കാണാതെ വണ്ണം മോശ തന്റെ മുഖത്ത് മൂടുവട്ടം ഇട്ടതുപോലെയല്ല.
ശ്രദ്ധിച്ചേ, അവിടെ ഒരു സംഭവം നടന്നു. ഈ മോശയുടെ മുഖം, മോശയുടെ തൊക്ക് പ്രകാശിച്ചപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് അവനെ നോക്കുവാനായിട്ട് ഭയം വന്നു. മോശ എന്ത് ചെയ്തു? ഒരു തുണിയെടുത്ത് തലയിലോട്ടിട്ടു. അതുകൊണ്ടാണ് ഒത്തിരി പേര് തലയിൽ തുണിയിടുന്നത്. തലയിലേക്ക് ഒരു തുണിയെടുത്തിട്ട് എന്തിനാണെന്നറിയാമോ? ഈ റിഫ്ലക്ഷൻ കാരണം അവർക്ക് എന്ത് ചെയ്യുന്നില്ല, മോശയെ നോക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പിന്നെ തുണി തലയിലിട്ടുകൊണ്ടാണ് മോശ അവരോട് സംസാരിക്കുന്നത്. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ മോശയ്ക്ക് മാത്രം മനസ്സിലായ രഹസ്യമുണ്ട്. മോശ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ അത് ഊരുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? അകത്ത് തേജസ് കുറഞ്ഞോണ്ടിരിക്കുക, അകത്ത് തേജസ് കുറഞ്ഞോണ്ടിരിക്കുക. ആദ്യം തേജസ് കാണാതിരിക്കാൻ വേണ്ടി തുണിയിട്ടു, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അകത്തുള്ള തേജസ് കുറഞ്ഞോണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്തു മോശ? ആ തുണി മാറ്റിയില്ല, ആ തലയിൽ തുണി കിടക്കുക. പഴയ നിയമത്തിന്റെ തേജസ്സിനെ കുറിച്ച് പറയുക, എന്താന്ന് പറയുന്നത്? ടെമ്പററി, തൽക്കാലം, തേജസ് കുറവുള്ള തേജസ്സാ, നീങ്ങിപ്പോകുന്ന തേജസ്സാ, മാഞ്ഞു പോകുന്ന തേജസ്സാ. എന്നിട്ട് പറയാണ് പുതിയ നിയമ ശുശ്രൂഷയെ കുറിച്ച് പറയുകയാണ്, പുതിയ നിയമത്തെ കുറിച്ച് പറയുകയാണ്. എന്താണ് അതിന്റെ താഴേക്കുള്ള അതിന്റെ 18 വാക്യം?
എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത്,
മൂടുപടം നീങ്ങിയ മുഖത്ത്
കർത്താവിന്റെ തേജസ്സിനെ,
കർത്താവിന്റെ തേജസ്സിനെ
കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സുമേ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടും.
ശ്രദ്ധിച്ച സഹോദരങ്ങളെ, ഇതാണ് പുതിയ നിയമത്തിന്റെ തേജസ്സിനെ കുറിച്ച് പറയുകയാണ്. എന്താണ് പുതിയ നിയമത്തിന്റെ തേജസ്? ഇവിടെ പറയുകയാണ് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി. റിഫ്ലക്ഷൻ കണ്ടോ? ഒരിക്കൽ ഏതിന്റെ പറദീസയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എങ്ങനെയാണ്? ദൈവത്തിന്റെ സ്വരൂപത്തിൽ, ദൈവത്തിന്റെ സാദൃശ്യത്തിൽ. കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ ഹി വാസ് എ റിഫ്ലക്ഷൻ ഓഫ് ഗോഡ്. അതിലേക്ക് നമ്മളെ മടക്കിക്കൊണ്ടുപോവുക സുവിശേഷം. ഇതാ സുവിശേഷത്തിന്റെ പ്രവൃത്തി. എന്താണ്? കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി. സഹോദരങ്ങളെ, സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താ? സുവിശേഷം റോമാലയൻ 1 പറയുന്നത് ദൈവത്തിന്റെ ശക്തിയാ. എന്താ ദൈവത്തിന്റെ ശക്തി? ഏറ്റവും നീചഭാവിയായി കിടക്കുന്നവനെ ദൈവത്തിന്റെ തേജസ്സിലേക്ക് കൊണ്ടുപോകുന്നതാണ് ദൈവത്തിന്റെ സുവിശേഷം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് തേജസ്സുള്ള സുവിശേഷം. എന്താ തേജസ്സുള്ള സുവിശേഷം എന്ന് പറയാൻ കാര്യം? കാരണം ഇതൊരുവനെ തേജസ്സിലേക്ക് നയിക്കും. എന്ത് തേജസ്സാ? കർത്താവിന്റെ തേജസ്. എന്താ കർത്താവിന്റെ തേജസ്? കർത്താവിന്റെ തേജസ് എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ദിവ്യ സ്വഭാവമാ. നിങ്ങൾക്കൊരു കാര്യം അറിയാം, മോശേക്കാളും ശ്രേഷ്ഠനാണ് ആര്? യേശു ക്രിസ്തു. ആണോ? ആണോ? അങ്ങനെയാണെങ്കിൽ മനുഷ്യത്വത്തിന്റെ പൂർണ്ണതയായ കർത്താവ് ഈ ഭൂമി വന്നപ്പം എപ്പോഴേലും കർത്താവിന്റെ മുഖം പ്രകാശിച്ചോ? ഒരു ഇൻസിഡന്റ് നമ്മൾ കാണുന്നുണ്ട്, മറിവ് മലയിലേക്ക് മുഖയെ പൊളന്തി ചെയ്തു, അവൻ മുഴുവൻ പ്രകാശിച്ചു. അല്ലാത്ത സമയത്തൊക്കെ എങ്ങനെയായിരുന്നു? എങ്ങനെയായിരുന്നു? എപ്പോഴെങ്കിലും പ്രകാശിച്ചോ? ഓർഡിനറി മാൻ. പിന്നെ എന്തായിരുന്നു കർത്താവിന്റെ തേജസ്? എന്തായിരുന്നു? അവന്റെ ദിവ്യ സ്വഭാവം, അതായിരുന്നു അവന്റെ തേജസ്. ഈ ദിവ്യ സ്വഭാവത്തിൽ പങ്കാളികളായി തീരുവാനുള്ള ഒരു വിളിയ ക്രിസ്തീയ ജീവിതത്തിന്റെ വിളി. ഇതാണ് സുവിശേഷം കൊണ്ട് ചെയ്യുന്നത്. സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുന്നു എന്നാണ് റോമാലയത്തിൽ പൗലോസ് പറഞ്ഞത്. ജീവനും അക്ഷയതയും വെളിപ്പെടുകയാണ്. നാം വിചാരിക്കുന്നതിനേക്കാളും വളരെ സീരിയസ് ആണ് ഈ കാര്യം സുവിശേഷം. ഇനി എങ്ങനെയാണ് ഈ തേജസ്സിൽ നാം വർദ്ധിച്ചു വരുന്നത്? സുവിശേഷത്തിന്റെ അകത്ത് ഒരുവന്റെ ജീവിതത്തെ രൂപാന്തരം. നമ്മൾ നേരത്തെ ഒരു പാട്ട് പാടിയല്ലേ, എന്തായിരുന്നു ആ പാട്ട്? യേശുവൻ ഉള്ളത്തിൽ വന്ന നാളിൽ എന്തു മാറ്റം വന്നു എന്നിൽ, തന്നെ ഞാൻ ഉള്ളത്തിൽ ഏറ്റതാലേ എന്തു മോദം വന്നു എന്നിൽ. യേശു ഒരുവന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ വെളിപ്പെടുന്ന ഒരു കാര്യമാണ് തേജസ്. എന്താ? ദിവ്യ സ്വഭാവത്തിലേക്ക് അവൻ മാറുകയാണ്, ദിവ്യ സ്വഭാവത്തിൽ പങ്കാളിയായി തീരുകയ, ദൈവത്തിന്റെ ദിവ്യ സ്വഭാവത്തിലേക്ക് അവൻ പ്രവേശിക്കുക. അതിന്റെ തുടക്കമാണ് സുവിശേഷം. എത്ര കഠിന ഹൃദയന്റെയും ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി അവനെ തേജസ്സുള്ളവനാക്കി മാറ്റുന്ന ആ സുവിശേഷം. ഞാൻ അവിടെ കൊണ്ട് തീരുന്നില്ല. ആ തേജസ്സിലേക്ക് കർത്താവ് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഇവിടെ താഴേക്ക് ആ വാക്യം ഒന്നുകൂടെ വായിക്കാവോ, 18-ാം വാക്യം. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച്, തേജസ്സിന്മേൽ ഫ്രം ഗ്ലോറി ടു ഗ്ലോറി ബീങ് ട്രാൻസ്ഫോംഡ് ഇൻ ടു ദ സെയിം ഇമേജ്. സുവിശേഷം. സുവിശേഷം ഒരുവന്റെ ഹൃദയ ഒരുവന്റെ ജീവിതത്തിലേക്ക് കർത്താവ് വരുമ്പോൾ ആ പരിശുദ്ധാത്മാവിൽ ചെയ്തെടുക്കുന്ന പ്രവൃത്തി ഇതാണ്, തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് എവരി ഡേ. ഇതാ സുവിശേഷം. മോശയുടെ തേജസ്സിന്റെ പ്രത്യേകത, കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ആ തേജസ് മങ്ങിപ്പോയി, ആ തേജസ് അവസാനിച്ചു. തേജസിന്റെ ശുശ്രൂഷയാ, പക്ഷെ അത് നീങ്ങിപ്പോയി. എന്നാൽ പുതിയ നിയമ ശുശ്രൂഷയുടെ പ്രത്യേകത ഇതാണ്, തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് ഓരോ ദിവസവും കർത്താവിന്റെ സ്വരൂപത്തോട് അനുരൂപരായി തീരുകയാണ്. അതാ സുവിശേഷം, അത് ആത്മീയ ജീവിതം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അടുത്ത വാക്യം, അടുത്ത അധ്യായം എടുത്തോ, 2 കൊരിന്ത്യൻസ് 16:16.
അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു, എങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു.
ഓ, ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. ഡേ ബൈ ഡേ റിന്യൂയിങ് ഇൻ ദി ഇന്നർ മാൻ. കണ്ടോ, ഇത് പലപ്പോഴും നമുക്ക് മനസ്സിലാകാത്തതിന്റെ റീസൺ എന്താണെന്നറിയോ? ഈ പുതുക്കത്തെക്കുറിച്ച് നാം പലപ്പോഴും തിരിച്ചറിയുന്നില്ല, അല്ലെങ്കിൽ പുതുക്കം പ്രാപിക്കുന്നില്ല. അതുകൊണ്ടാണ് നമുക്കിത് മനസ്സിലാകാത്തത്. പുതിയ നിയമ ശുശ്രൂഷയുടെ പ്രത്യേകത, ഓരോ ദിവസവും കഴിയും തോറും തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് ഡേ ബൈ ഡേ രൂപാന്തരപ്പെടുന്നു. അതാ പൗലോസ് പറഞ്ഞത്, പുറമേയുള്ളവൻ ക്ഷയിച്ചു പോയി. പുറമേ കണ്ട പൗലോസിനെ കണ്ടാൽ എന്താണെന്നറിയോ? മനുഷ്യർക്കും ദൂതന്മാർക്കും ഒരു കൂത്തുകാഴ്ചയാ. ഓ, എന്തൊരു മനുഷ്യൻ! ചെല്ലുന്നിടത്ത് എല്ലാം അടി, കല്ലേറ്, തടവ് എല്ലാം ഉണ്ട്. പുറമേ നോക്കിയാൽ മെലിഞ്ഞുണങ്ങി എന്തിന് കൊള്ളം തോന്നുന്ന മനുഷ്യൻ. പക്ഷേ സ്പീക്ക് ടു പോൾ ഫോർ 5 മിനിറ്റ്സ്. പൗലോസിനോട് നിങ്ങൾ 5 മിനിറ്റ് സംസാരിക്കുക, അപ്പോൾ നിങ്ങൾക്കറിയാം അവന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ദൈവ തേജസ്. എവരി ഡേ എന്ന് എഴുതിയിരിക്കുന്നത്, ഡേ ബൈ ഡേ. ഇതാ ക്രിസ്തീയ ജീവിതം സഹോദരങ്ങളെ. ഇത് നമുക്ക് മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ക്രിസ്തീയ ജീവിതം മിസ്സായി. This is very, very, very important. എന്റെ ആത്മീയ ജീവിതം നാളുകൾ കഴിയുന്തോറും വളർച്ചയിലേക്ക്, എങ്ങോട്ടുള്ള വളർച്ചയാ? ക്രിസ്തുവിന്റെ സ്വരൂപത്തിലേക്കുള്ള വളർച്ചയിലേക്കുള്ള ഒരു പ്രയാണമാത്. അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ ഇതേ കാര്യമാണ് റോമാലേഖനം 12-ാം അധ്യായം എന്ന് സന്ദർഭം വായിച്ച ആദ്യത്തെ വാക്യം 12:1-2 ഒന്നെടുത്തു ആ വാക്യം ഒന്ന്. Romans 12:1-2
സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവം തിരിച്ചറിയേണ്ടതിന് മനസ്സുപുതുക്കി രൂപാന്തരപ്പെടുവിൻ.
കണ്ടോ, ഇവിടെ എഴുതിയിരിക്കുകയാണ്, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. മനസ്സിനൊരു പുതുക്കമുണ്ടാകണം, അതാ രൂപാന്തരം. അടുത്തൊരു കാര്യം കൂടി എഴുതിയിരിക്കുകയാണ്, എന്താണെന്നറിയാമോ? ഈ ലോകത്തിന് അനുരൂപരാകരുത്. ആരോ അതിനെ കുറിച്ച് എവിടെയോ ഞാൻ വായിച്ചിട്ടുണ്ട്, അതായത് ഈ ലോകത്തിന്റെ മോൾഡിലേക്ക് നിങ്ങൾ ഫിറ്റിനായി പോകരുതെന്ന്. രണ്ട് രൂപമേ ഉള്ളൂ, ഒന്ന് ക്രിസ്തുവേശുവിന്റെ ആ ക്രിസ്തുവേശുവിനോട് അനുരൂപപ്പെടുക, അല്ലെങ്കിൽ നിങ്ങൾ ലോകത്തോട് അനുരൂപപ്പെട്ടുകൊണ്ടിരിക്കും. ദൈവമക്കളുടെ ഏറ്റവും വലിയ ചലഞ്ച് അതാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഈ ലോകത്തോട് അനുരൂപരായി തീരുക. ഇവിടുത്തെ കാര്യങ്ങളിൽ നമ്മുടെ മനസ്സ്, കഴിഞ്ഞ ദിവസം ഞാൻ ആ വാക്യം, ഞങ്ങൾ സൗരന്മാർ സംസാരിച്ചപ്പോൾ ഞാൻ ആ വാക്യം വീണ്ടും ചോദിച്ചു. എന്നാ അറിയോ, യേശു പറഞ്ഞു, അല്പമേ വേണ്ടു, അല്ല ഒന്നു മതി, മറിയ നല്ല അംശം തെരഞ്ഞെടുത്തിരിക്കുന്നു. ഒത്തിരി കാര്യങ്ങൾ വേണ്ടെന്ന്, ദാറ്റ് ഈസ് എ പ്രോബ്ലം. എന്തുകൊണ്ട് നമ്മുടെ ഉള്ളിൽ പുതുക്കം സംഭവിക്കാത്ത, എന്തുകൊണ്ട് രൂപാന്തരം സംഭവിക്കാത്ത? അതിന്റെ കാര്യം ഇതാണ്, നമുക്ക് ഒത്തിരി കാര്യങ്ങളിൽ നമ്മൾ ഇൻവോൾവ് ആണ്, ഒത്തിരി കാര്യങ്ങളിൽ. കർത്താവ് പറഞ്ഞു, അല്പമേ വേണ്ടു, ഒന്നു മതി. എന്താ അത്? കർത്താവിന്റെ പാദപീഠം, മറ്റൊന്ന് കർത്താവുമായിട്ടുള്ള നിരന്തരമായ കൂട്ടായ്മ. ഇത് മിസ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ ഈ ലോകമാണ് നമ്മളെ ഈ ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപരാക്കുന്നതിൽ നിന്ന് തടയുന്നത്. സഹോദരങ്ങളെ, ഭക്തന്മാരായ ആൾക്കാരുടെ പ്രത്യേകത, അവരൊരൊറ്റ കാര്യത്തിൽ ശ്രദ്ധിക്കായിരുന്നു, അല്പമേ വേണ്ടു, ഒന്നു മതി. ഈ രൂപാന്തരം സംഭവിക്കുന്നത് നാം തിരിച്ചറിയുന്നുണ്ടോ? രൂപാന്തരം സംഭവിക്കുന്നുണ്ടോ നമുക്ക്? ഉണ്ടോ? ചിലരെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്, ഓ, ഇവർ ഓരോ ദിവസം കഴിയുന്തോറും രൂപാന്തരം സംഭവിക്കുന്നല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം നാട്ടിൽ പോയപ്പോ ഒരാളെ കണ്ട്, എന്റെ റിലേറ്റീവാ. ഒരല്പസമയം ഞാൻ സംസാരിച്ചു, എനിക്ക് ആ വ്യക്തിയെ നന്നായിട്ട് അറിയാവുന്ന. പക്ഷേ ഞാൻ നോക്കിയപ്പോഴത്തേന് എന്തോ ഒരു രൂപാന്തരം. അതിനു മുമ്പ് ലോകത്തിന്റെ കാര്യങ്ങളിൽ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു, പണം വേണം, മക്കളെല്ലാം വിദേശത്ത് പോകണം, ഒത്തിരി ചിന്തകളായിരുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസം കണ്ടപ്പോ എന്റെ അടുത്ത് പറഞ്ഞു, എടാ അതൊന്നും വേണ്ടടാ. എന്നിട്ട് തിരിച്ചും പറഞ്ഞു, ഇനി ഞാൻ പ്രായമാകുമെന്നോണ്ട് എനിക്ക് ഇങ്ങനെ തോന്നുന്നാണോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ റിയലൈസേഷൻ ഉണ്ടായി. അതുകൊണ്ടാണോ? അല്ല, ഞാൻ കുറച്ച് സമയം കൂടെ സംസാരിച്ച് എനിക്ക് മനസ്സിലായി, എന്ത് കാര്യങ്ങളുടെ നടുവിലും കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ഒരു രൂപാന്തരം. അതെന്നെ ഒത്തിരി ചലഞ്ച് ചെയ്തു, കാരണം എനിക്ക് ആ വ്യക്തി നന്നായിട്ട് അറിയാം. പക്ഷേ ഞാൻ കണ്ട രൂപാന്തരം സംഭവിച്ചിട്ടുണ്ട്, സംസാരത്തിൽ ഒരു രൂപാന്തരം. കുറച്ചും കൂടെ പറയുകയാണെങ്കിൽ ഒത്തിരി ശാന്തത, ഇടപാടുകളിൽ ഉണ്ടാവുന്ന രൂപാന്തരം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സഹോദരനെ കണ്ടു, അയ്യോ എന്തോ ഒരു വിശ്വസ്തതയാ, ജീവിതകാലം മുഴുവൻ ലോകത്തിലെ ഏറ്റവും നീചമായ കാര്യങ്ങൾ ചെയ്ത മനുഷ്യൻ, വിശ്വാസി വന്നതിന് ശേഷം എന്തോ ഒരു വിശ്വസ്തത. അദ്ദേഹം പറയുകയാണ്, ജയിലിന്റെ പ്രത്യേകതയുണ്ട്, അവിടുത്തെ കുക്ക് ചെയ്യുന്ന ആൾക്ക് ഒരല്പം പൈസ കൊടുക്കുകയാണെങ്കിൽ, പൈസ കൊടുക്കാൻ ഡയറക്റ്റ് കൊടുക്കാൻ പറ്റത്തില്ല, വീട്ടിലോട്ട് വിളിച്ചു പറഞ്ഞിട്ട് ഈ വീട്ടുകാര് അവർക്ക് അയച്ചു കൊടുക്കും. ആർക്ക്? ജയിലിലെ കുക്ക് ചെയ്യുന്ന ആൾക്ക് സ്വന്തം വീട്ടുകാർ അങ്ങോട്ട് അയച്ചു കൊടുക്കും. പക്ഷെ പുള്ളിക്കാരൻ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നറിയോ, സവോളയും മുളകും കാര്യങ്ങളും ഒക്കെ, ചിക്കന്റെ പീസ്, ഇവരുടെ ഓഹരി കൊടുക്കും. അത് ഈ ജയിലിൽ ഒരു സൈഡിൽ വെച്ച് കുക്ക് ചെയ്യാനായിട്ട് അവർക്ക് കുക്ക് ചെയ്യാൻ ഇവരെന്ത് ചെയ്യും, കൊണ്ടുവന്ന് കുക്ക് ചെയ്യും. പക്ഷേ രക്ഷിക്കപ്പെട്ട ഈ സഹോദരൻ തീരുമാനമെടുത്തു, അത് ചെയ്യുന്നത് പോലും തെറ്റാ. ഒത്തിരി പേര് എതിർത്തു, അതിനിപ്പോ നമുക്ക് കിട്ടുന്ന ഓഹരിയല്ലേ, നമുക്ക് കുക്ക് ചെയ്യുന്ന. അപ്പൊ അദ്ദേഹം പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, ജയിലിലെ വാർഡന്മാര് സാറന്മാര് വരുമ്പം പിന്നെ നിങ്ങൾ എന്തിനാ ഇത് മാറ്റുന്നത്? സാറന്മാര് വരുമ്പോ നിങ്ങൾ ഈ സാധനം ഈ കുക്കി എന്ന കലമൊക്കെ എടുത്തുകൊണ്ട് ഒരാൾ ഓടുന്നു, ഒരാൾ സാധനങ്ങൾ മാറ്റുന്നു, ഒരാൾ തീ കെടുത്തുന്നു, വലിയ പരിപാടി അതിന്റെ അകത്ത്. എന്തിനാ നിങ്ങൾ മാറ്റുന്നത്? അവരുടെ മുൻപേ അത് ചെയ്യാമെങ്കിൽ നിങ്ങൾ ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ജയിലിൽ കിടന്നപ്പം ഒരു നല്ല ഭക്ഷണം കിട്ടത്, കാരണം 10,2600 പേർക്ക് ഭക്ഷണം ഉണ്ടാക്കുമ്പോഴത്തേന് അതിന്റെ കണ്ടീഷൻ എന്താ നിങ്ങൾക്ക് അറിയാം, വളിച്ച സാമ്പാറും പുളിച്ച ചമ്മന്തിയും ഈ കാര്യങ്ങളൊക്കെയാ. അദ്ദേഹം പറഞ്ഞു, ബ്രദറെ പക്ഷെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേന് കർത്താവ് ഒത്തിരി നല്ല ഭക്ഷണം തന്നു, സ്തോത്രം എന്ന് പറഞ്ഞു. പക്ഷെ അന്ന് ആ സമയത്ത് ഞാൻ ഒക്കെ ജയിലിൽ കൊടും കൊലപാതകവും ജീവിതത്തിൽ ചെയ്യാവുന്ന ഏറ്റവും നിജമായ കാര്യം ചെയ്ത മനുഷ്യൻ മാനസാന്തരപ്പെട്ടപ്പോൾ വന്ന വ്യത്യാസം, അതാ ദൈവത്തിന്റെ തേജസ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു, അത് ഞങ്ങളിങ്ങനെ സംസാരിക്കും, അദ്ദേഹം ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു, എനിക്ക് ദൈവം വീണ്ടും അടുത്ത നല്ല രൂപാന്തരം തന്നു. പണ്ടത്തെ പോലെ ഒരു സിനിമാ പോസ്റ്റർ കണ്ടാ പോലും നോക്കാത്ത രീതിയിൽ ദൈവസ്നേഹത്താൽ നിറഞ്ഞു ജീവിക്കുവാൻ ദൈവം എനിക്കിപ്പോ ഭയങ്കര കൃപ വരുന്നുണ്ട്. സ്വരങ്ങളെ രൂപാന്തരം സംഭവിക്കുന്നുണ്ടെന്ന് എന്താ കാര്യം? ഇവിടെ പറയുകയാണ് എന്താണ്, കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്നവർ മറിയത്തെ പോലെ പാദപീഠത്തെങ്കിൽ അല്പമേ വേണ്ടു, ഒത്തിരി കാര്യം വേണ്ടെന്ന്. പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിലേക്ക് വിളിച്ചും വീശൊരു കാര്യം അതാ, എന്റെ ഏറ്റവും വലിയൊരു പ്രശ്നങ്ങളിൽ ഒന്നാണ് ഒത്തിരി കാര്യം അറിയാനുള്ള താല്പര്യം, ഒത്തിരി കാര്യങ്ങൾ അറിയണം, ലേറ്റസ്റ്റ് ന്യൂസ് എപ്പോഴും അറിയണം. പരിശുദ്ധാത്മാവ് വ്യക്തമായ വിളിച്ചും വീശി, ലേറ്റസ്റ്റ് ന്യൂസ് അറിയാൻ ഇടയ്ക്കിടയ്ക്ക് അത് നോക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പം ഒരു കാര്യം മനസ്സിലായി, ആത്മീയ ഉത്സാഹം കുറഞ്ഞു. ഒറ്റയ്ക്കിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പാട്ടുണ്ടായിരുന്നു, ഒറ്റയ്ക്കിരിക്കുമ്പോൾ അടുത്തിരിക്കുന്ന ബൈബിൾ ആയിരിക്കും അല്ലെങ്കിൽ ആത്മീയ പുസ്തകമായിരിക്കും എന്തെങ്കിലും എടുത്തൊന്ന് മറിച്ചു നോക്കുമായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, ഒറ്റയ്ക്കിരിക്കുമ്പോഴുള്ള ചിന്ത എന്ന് പറഞ്ഞാൽ എന്താ, ലേറ്റസ്റ്റ് ന്യൂസ് കാണണം, എന്താ വിവരം, ലോകത്തിൽ എന്താ നടക്കുന്നത്. തേജസ് പോകുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിൽ ഒന്നാണ് ഷോർട്ട് ടെമ്പർ. പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ടോ, തേജസ്സേ ഇല്ലെന്ന് ഓർത്താൽ മതി. ഞാൻ പറഞ്ഞത് കുഴപ്പമെവിടെയാ, ഞാൻ പറഞ്ഞത് കുഴപ്പമെവിടെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ കർത്താവിനെ നോക്കിയിരിക്കുമ്പോൾ, കർത്താവിന്റെ വാദപീഠത്തെങ്കിൽ അവന്റെ വചനവുമായിട്ട് സമയം ചെലവഴിക്കുമ്പോൾ, ഇനി വചനം കയ്യിലില്ലെങ്കിലും നമ്മുടെ ജോലി തിരക്കിനിടയിലാണെങ്കിലും ഹൃദയത്തിൽ അവനുമായിട്ടുള്ള ഒരു കോണ്ടാക്റ്റിലാണ് ജീവിക്കുന്നതെങ്കിൽ കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കും. ഹീ ഈസ് എ റിഫ്ലക്ഷൻ ഓഫ് ഗോഡ്, റിഫ്ലക്ഷൻ ഓഫ് ഗോഡ്. വിട്ടിരിക്കുന്ന ഓരോരുത്തരെയും കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം അതാ, ദൈവത്തിന്റെ ഒരു റിഫ്ലക്ഷൻ ആയിരിക്കുവാൻ, ദൈവത്തിന്റെ കരുണ നമ്മിലൂടെ വെളിപ്പെടുവാൻ, ദൈവത്തിന്റെ മനസ്സലിവ് നമ്മിലൂടെ വെളിപ്പെടുവാൻ, ഇതാ ദൈവത്തിന്റെ പ്ലാൻ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, മറ്റുള്ളവർ നിങ്ങളുടെ സൽപ്രവർത്തികളെ കണ്ടിട്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. എന്താ അത്? ഞാൻ പറഞ്ഞു സൽപ്രവർത്തി എന്ന് പറയുമ്പോ അന്നാ കുറെ കാര്യം ചെയ്തേക്കാന്നുള്ളതല്ല, എന്നാ നമ്മുടെ സൽപ്രവർത്തി. ഇപ്പൊ നമ്മളതുകൊണ്ട് എന്നെ അറിയോ, പണ്ടെങ്ങനെയായിരുന്നു, ഇപ്പം എന്തെങ്കിലും ഒരു ഉപകാരം ആർക്കെങ്കിലും ചെയ്യുമ്പം 10 പേര് കാണണം. എന്തിനാണെന്നറിയോ, ദൈവനാമം മഹത്വപ്പെടണം. എന്തിനാ? ചിലർ അങ്ങനെ ദൈവനാമം മഹത്വപ്പെടാൻ വേണ്ടി എല്ലാവരും കാണുക, അത് കണ്ടിട്ടില്ല? ഇപ്പൊ ഒത്തിരി ചാരിറ്റി, ഒത്തിരി സംഘടനകളുണ്ട്, വീൽ ചെയർ കൊടുക്കുന്നു, പിന്നെ പിള്ളേർക്ക് പുസ്തകം കൊടുക്കുന്നു. കൊടുക്കുന്നതിന് മുമ്പ് എന്തെന്നറിയോ, ആദ്യം നിർത്തിയെടുത്തിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുക, എല്ലാവരും വന്ന് അവിടുത്തെ പ്രസിഡന്റിനെ വിളിച്ചു, പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ചു, MLA വിളിച്ചു, ഭയങ്കര. എന്തെന്നറിയോ, മറ്റുള്ളവര് നിങ്ങളുടെ സൽപ്രവർത്തി കണ്ടിട്ട് പിതാവിന് എന്ത് ചെയ്യണം, മഹത്വപ്പെടണം. ഇതല്ല ഈ സംഭവം, എന്തെങ്കിലും സൽപ്രവർത്തി ചെയ്യാന്നുള്ളതല്ല. ഒരുവൻ കർത്താവിനെ നോക്കിയിരിക്കുമ്പോൾ അവന്റെ അകത്ത് ഡേ ബൈ ഡേ രൂപാന്തരം സംഭവിച്ചുകൊണ്ടിരിക്കും. കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ അവൻ ഒരു റിഫ്ലക്ഷനായി മാറിക്കൊണ്ടിരിക്കും. ഈ ഒരു പ്രോസസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്, ഇതിന്റെ പൂർത്തീകരണം എപ്പോ വരും എന്നറിയാവോ? എപ്പോഴാ വരുന്നേ? 1 യോഹന്നാൻ 3 ഞാൻ അവസാനിപ്പിക്കുക. 1 John 3 Verse 2
നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു.
കണ്ടോ, ശ്രദ്ധിച്ചേ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവനോട് സദൃശന്മാരാകും. ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് മനസ്സിന്റെ രൂപാന്തരം നടക്കുന്നേ. മനസ്സാണ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? പുതുക്കം പ്രാപിച്ചുകൊണ്ട് ഓരോ ദിവസവും തേജസ്സിനുമേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുക. എന്നാൽ കർത്താവിന്റെ കാഹളം മുഴങ്ങുമ്പോൾ ഒരു അത്ഭുതം സംഭവിക്കും. ഈ ശരീരം കൂടെ രൂപാന്തരപ്പെടും. ഈ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി കർത്താവ് രൂപാന്തരപ്പെടുത്തും. എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വരവിങ്കിൽ കോടിക്കണക്കിന് വിശുദ്ധന്മാരുണ്ടെങ്കിൽ അവരെല്ലാവരും എങ്ങനെയായിരിക്കും എന്നറിയാവോ? ഒരേപോലെ ഇരിക്കും, ഒരേപോലെ ഇരിക്കും. ഈ രൂപാന്തരത്തിന്റെ പൂർത്തീകരണം അവിടെയാ. ഈ ശരീരം ഇപ്പോൾ ബലഹീനമായ താഴ്ചയുള്ള നശ്വരമായ ഈ ശരീരം എന്തായി മാറും? രൂപാന്തരപ്പെട്ട് അവനെ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും. ഇതിന്റെ പൂർത്തീകരണം അവിടെയാ സഹോദരങ്ങളെ. मेरा यीशु आएगा, मुझको एक वादा है, मेरा यीशु आएगा. കഴിഞ്ഞ ദിവസം ആ പാട്ട് കേട്ട എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഈ ഇവരുടെ ഈ നീലയാസുമാനക്ക് പാർജായെങ്കിൽ, അപ്പൊ ഞാൻ ഈ വാദ എന്ന് പറഞ്ഞ അതിന്റെ വാക്ക് അത് പ്രോമിസ് അല്ലേ? കർത്താവിന്റെ എത്രയൊക്കെ വാഗ്ദത്തം ഉണ്ടെങ്കിലും എല്ലാ വാഗ്ദത്തങ്ങളും യേശു ക്രിസ്തുവിൽ ഉവ എന്നുള്ളതാ. എല്ലാ വാഗ്ദത്തങ്ങൾക്കും ഉവ എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഓരോ ദിവസവും ഈ രൂപാന്തരം സംഭവിച്ച് കർത്താവിന്റെ വരവെങ്കിൽ ഈ ശരീരവും രൂപാന്തരപ്പെട്ട് നാം എന്നേക്കും കർത്താവിന്റെ കൂടെ എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞത്? തേജസ്സോടുകൂടിയായിരിക്കും. ഏദന്റെ പറദീസയിൽ ആദമൻ എന്ത് നഷ്ടപ്പെട്ടോ അതേ തേജസ്സിലേക്ക് നാം മടങ്ങി വരും. ഇപ്പോൾ ആത്മാവിൽ നമ്മൾ അവനെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? അവനോട് നാം ഇടപെടുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, വചനത്തിലൂടെ നമ്മോട് സംസാരിക്കുന്നുണ്ട്, നമ്മളത് കേൾക്കുന്നുണ്ട്. എന്നാൽ അതിന്റെ പൂർത്തീകരണം, അതിന്റെ ഏറ്റവും വലിയ റേഞ്ചിലേക്ക് നാം ഇനി പോകാൻ പോവുകയാണ്. എന്തുദ്ദേശത്തിനായിട്ട് ദൈവം എന്നെ സൃഷ്ടിച്ചോ ആ ഉദ്ദേശത്തിലേക്ക് ഓരോ ദിവസവും എന്റെ കർത്താവിനെ നടത്തിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാ പറഞ്ഞത്, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുയേശുവിന്റെ നാളോളം അതിനെ തികയ്ക്കും. നമ്മിലൊരു നല്ല പ്രവൃത്തി ആരംഭിച്ചു. എന്ത് പ്രവൃത്തിയാണ്? തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. ഈ ഭാഗ്യമേറിയ പ്രത്യാശയിലെന്നാണ് സൗരങ്ങളെ. എന്റെ എന്റെ ചോദ്യം, എനിക്ക് എന്നോട് തന്നെയുള്ള ചോദ്യമാകട്ടോ, എത്രത്തോളം രൂപാന്തരം എനിക്ക് സംഭവിക്കുന്നുണ്ട്? എത്രത്തോളം രൂപാന്തരം, അല്ലെങ്കിൽ എനിക്ക് രൂപാന്തരമുണ്ടോ? രൂപാന്തരമുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അതിനേൽപ്പിച്ചു കൊടുക്കാനായിട്ട് അവന്റെ സന്നിധിയിൽ, അവിടുത്തെ സന്നിധിയിൽ ഇരുന്നാൽ മാത്രം. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, നിങ്ങൾ എത്ര വലിയ ദേഷ്യക്കാരനാണെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ദേഷ്യമുണ്ട്, നിങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ ഒരു രണ്ടു മണിക്കൂർ ശാന്തമായിട്ട് നിൽക്കുക ദൈവജനവുമായിട്ട്, എത്ര ശാന്തത വരുന്നേ, എത്ര ശാന്തതയുണ്ട്. പെട്ടെന്ന് പ്രൊവോക്ക് ചെയ്യാവുന്ന സാഹചര്യങ്ങളിൽ പോലും എത്രമാത്രം ശാന്തത നമുക്ക് കിട്ടുന്നത്, അതിന്റെ കാരണം മറ്റൊന്നുമല്ല, അവനെ നോക്കിയിരിക്കുമ്പോൾ, അവിടുത്തെ സന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ അവനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കൊത്തിക്കൊണ്ടിരിക്കും. അവന് ആ രൂപാന്തരത്തിലേക്ക് നമ്മെ നയിച്ചുകൊണ്ടിരിക്കും. നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന കാര്യമല്ലത്, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ കർത്താവിന്റെ ആ മഹത്വമുള്ള രൂപം കാണിച്ചു തന്ന് നമ്മെ അവന്റെ സ്വരൂപത്തോട് അനുരൂപരാക്കിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഇതാ ഭാഗ്യമേറിയ പ്രത്യാശ. അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ ഇതിനുവേണ്ടി കൊടുക്കേണ്ട വില എന്താണ് അടുത്തെഴുതിയിരിക്കുന്നത്? കഷ്ടാനായനെ, അവരുടെ രക്ഷാനായകനെ കഷ്ടങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. എന്നെ ഈ തേജസ്സിലേക്ക് കൊണ്ടുപോകാൻ അവന് കൊടുക്കേണ്ടി വന്നത് സ്വന്തം ജീവനാ. പ്രൈസ് ദി ലോർഡ്. എന്നെ ഈ തേജസ്സിലേക്ക് നടത്തുവാൻ കർത്താവിന് കൊടുക്കേണ്ടി വന്ന വില അവന്റെ അവന്റെ അവൻ ദൈവത്തോടുള്ള സമത്വം വിട്ട്, ദൈവത്തോടുള്ള ആ ആ സമത്വം വിട്ടിട്ട് ഈ താണലോകത്തിലേക്ക് ഒരു മനുഷ്യനായിട്ട് വന്ന് അവസാനത്തുള്ള രക്തം വരെ എനിക്ക് വേണ്ടി ചിന്തണ്ടി വന്നു. അവൻ കൊടുത്ത വിലയാത്. അങ്ങനെയാണെങ്കിൽ അവൻ ആ വില കൊടുത്തത് കൊണ്ട് നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം, അവിടുത്തെ സന്നിധിയിൽ അവനെ നോക്കിയിരിക്കുവാൻ. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വെളിപ്പാടുകൾ തരും. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട്, ഓരോ വെളിപ്പാടും നിങ്ങളെ രൂപാന്തരത്തിലേക്ക് നടത്തും. ഓരോ വെളിപ്പാടുകളും നിങ്ങളെ അടുത്ത പടിയിലേക്ക്, തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടും. അതിന്റെ ഫൈനൽ എൻഡ് പോയിന്റ് അവന്റെ കാഹളത്തിങ്കൽ ഈ നശ്വരമായ ശരീരം അക്ഷയമായ ശരീരത്തിലേക്ക് ഉയർത്തെഴുന്നേറ്റ് നാം അവനെ ഇരിക്കുമ്പോൾ തന്നെ കാണും, അവനോട് സദൃശന്മാരായി തീരും. കണ്ണുകളെ അടയ്ക്കാം നമുക്കൊരു നിമിഷം.
നിമിഷം ശ്രമിക്കുമല്ലോ. നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചു.